നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഇംഗ്ലീഷ് പരിജ്ഞാന പരീക്ഷകളുടെ മാനദണ്ഡങ്ങളിൽ ഓസ്ട്രേലിയൻ ആഭ്യന്തര വകുപ്പ് അടുത്തിടെ ചില സുപ്രധാന മാറ്റങ്ങൾ നടപ്പിൽ വരുത്തിയിരുന്നു. PTE, OET പരീക്ഷകളുടെ സ്കോറിലെ മാറ്റങ്ങളും പുതിയ 3 ടെസ്റ്റുകളും പ്രാബല്യത്തിൽ വന്നു. ഓഗസ്റ്റ് 7 മുതൽ നടപ്പിൽ വന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മെൽബണിലെ ST മൈഗ്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിൽ മൈഗ്രേഷൻ ഏജന്റായ മരിയ ബേബി മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്.
സ്വാഗതം മരിയ ബേബി SBS മലയാളത്തിലേക്ക്.
താങ്ക് യു ജോജോ.
മരിയ, മൈഗ്രേഷനുമായും അതുപോലെ തന്നെ വിസകളുമായും ബന്ധപ്പെട്ട് ഒട്ടേറെ മാറ്റങ്ങൾ ഓസ്ട്രേലിയൻ സർക്കാർ ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓഗസ്റ്റ് മാസം 7 നടപ്പിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്നൊന്ന് വിശദീകരിക്കുമോ?
ഇത് ഓഗസ്റ്റ് 7 വന്ന മാറ്റങ്ങൾ പ്രധാനമായിട്ടും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എഴുതേണ്ട ഇംഗ്ലീഷ് ടെസ്റ്റുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വേണ്ട ഏതൊക്കെ വിസകളാണോ ഉള്ളത് അതിലെല്ലാം ഈ ഒരു മാറ്റം അഫക്ട് ചെയ്യുന്നതാണ്.
ഈ ഭാഷാ പരീക്ഷകളുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഏതൊക്കെ വിസാപേക്ഷകരെ ബാധിക്കും, അതൊന്ന് വ്യക്തമായി പറയുമോ?
തീർച്ചയായിട്ടും ജോജോ. അതായത് നമ്മളുടെ ഇപ്പം സ്റ്റുഡന്റ് വിസ സബ് ക്ലാസ് 500, അല്ലെങ്കിൽ ടെമ്പററി ഗ്രാജുവേറ്റ് വിസ സബ് ക്ലാസ് 485, നമ്മൾ ജനറൽ ആയിട്ട് കാണുന്ന വിസകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ജനറൽ സ്കിൽ മൈഗ്രേഷൻ വിസകൾ 189, 190, 491, എംപ്ലോയർ നോമിനേറ്റഡ് വിസകളായിട്ടുള്ള 186, 494, അതുപോലെ ട്രെയിനിങ് വിസകൾ, അതുപോലെ ഏതെല്ലാം വിസകളിൽ ഇംഗ്ലീഷ് ഭാഷ ടെസ്റ്റ് സ്കോറുകൾ കൊടുക്കണോ അതിലെല്ലാം ഈ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമ്മളുടെ വർക്ക് വിസ ആയിട്ടുള്ള സബ് ക്ലാസ് 482 വിസ, അതിന്റെ ലെജിസ്ലേറ്റീവ് ഇൻസ്ട്രുമെന്റിൽ മാത്രമാണ് മാറ്റങ്ങൾ കാണിക്കാതിരിക്കുന്നത്. പക്ഷേ എന്റെ ഒരു അനുമാനം അനുസരിച്ചിട്ട് അതും മാറണം, കാരണം ഇത്രയൊരു ചേഞ്ചുകളും ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ മൊത്തം കാര്യത്തിൽ വന്നിരിക്കുന്നത്, തീർച്ചയായിട്ടും അതും ഗ്രാജുവലി ആ മാറ്റം കൊണ്ടുവരുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഇംഗ്ലീഷ് ടെസ്റ്റ് വേണ്ട എല്ലാ വിസകളെയും അഫക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം തന്നെയാണ്.
നമുക്ക് എന്താണ് ഈ മാറ്റങ്ങൾ എന്ന് കൂടി പറയാമെന്ന് തോന്നുന്നല്ലേ?
അതെ, അതായത് പ്രധാനമായിട്ട് വന്നിരുന്നത് നമ്മൾക്ക് 5 ഇംഗ്ലീഷ് ടെസ്റ്റുകളാണ് ഓസ്ട്രേലിയയിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് IELTS, അല്ലെങ്കിൽ OET, PTE, കേംബ്രിഡ്ജ് അഡ്വാൻസ് ഇംഗ്ലീഷ്, അതുപോലെ TOEFL IBT, ഇത്രയും ടെസ്റ്റുകളാണ് ഇതുവരെ നിലവിലുണ്ടായിരുന്നത്. ഇതിനകത്ത് PTE ആൻഡ് OET ടെസ്റ്റുകളിൽ അതിന്റെ സ്കോറിംഗിലാണ് മാറ്റം വന്നിരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം ജനറൽ സ്കിൽ മൈഗ്രേഷൻ വിസേനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ്, അതായത് പ്രൊഫിഷ്യന്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ IELTS 7 ഈക്വലന്റ് ആയിട്ടുള്ള എല്ലാ ഇൻഡിവിജ്വൽ സ്കോറാണ് വേണ്ടത്, അതായത് 10 points ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ തുല്യമായിട്ട് OET വേണ്ട സ്കോറ് ഓരോ മൊഡ്യൂളിനും B എന്നുള്ളതായിരുന്നു, അല്ലതും അല്ലെങ്കിൽ PTE ആണെങ്കിൽ ഓരോ മൊഡ്യൂളിനും 65 എന്നുള്ളതായിരുന്നു. ആ ഒരു പോയിന്റ് അല്ലെ സ്കോറിംഗിൽ ഒരു മാറ്റം വന്നിട്ട് ഓരോ മൊഡ്യൂളിനും ഇൻഡിവിജ്വൽ പോയിന്റ്സ് എന്നുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് ജോജോ. PTE ഇപ്പൊ പ്രൊഫിഷ്യന്റ് ഇംഗ്ലീഷ് ടെസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 7 August തൊട്ടുള്ള സ്കോർ എന്താണ് വേണ്ടതെന്ന് വെച്ചെന്നാല് 65 ഇൻഡിവിജ്വൽ എന്നുള്ളതിന് പകരം ലിസ്ണിങ്ങിന് 58 points, റീഡിങ്ങിന് 59, റൈറ്റിങ്ങിന് 69, സ്പീക്കിങ്ങിന് 76. ഇങ്ങനെ ഒരു ഡിഫറെന്റ് സ്കോറിംഗ് സിസ്റ്റം PTE അക്കാഡമിക് എന്ന് പറയുന്ന ടെസ്റ്റിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ OET ഇതേ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതായത് OET ഇൻഡിവിജ്വൽ B അല്ലെങ്കിൽ 350 എന്ന് പറയുന്ന ഒരു സ്കോർ ആയിരുന്നു പ്രൊഫഷണൽ ഇംഗ്ലീഷ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ ഓഗസ്റ്റ് 7 ശേഷം ടെസ്റ്റ് എഴുതുന്ന ആൾക്കാരുടെ സ്കോർ എന്ന് പറയുന്നത് ലിസ്ണിങ്ങിനാണെങ്കിൽ 350 വേണം, റീഡിങ്ങിന് 360 വേണം, റൈറ്റിങ്ങിന് 380 വേണം, സ്പീക്കിങ്ങിന് 360 വേണം, എങ്കിൽ മാത്രമേ ഉള്ളൂ പ്രൊഫഷണൽ ഇംഗ്ലീഷ് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇത് ഈ മാറ്റങ്ങളെല്ലാം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും, അതായത് സുപ്പീരിയർ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, കോമ്പിറ്റന്റ് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഫങ്ഷണൽ ഇംഗ്ലീഷ്, വൊക്കേഷണൽ ഇംഗ്ലീഷ്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഈ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്.
ഈ പരീക്ഷാ സ്കോറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണല്ലേ ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്?
അതെ, തീർച്ചയായിട്ടും അതാണ്.
കേൾക്കുമ്പോൾ കുറച്ചൊരു വിഷമകരമാണെന്ന് തോന്നുന്നു, ഇത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടല്ലേ?
അതെ അതെ. നേരത്തെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഈസി ആയിരുന്നു. ബി ഉണ്ടെങ്കിൽ ലൈക് 10 points ക്ലെയിം ചെയ്യാം, എ ഉണ്ടെങ്കിൽ 20 points ക്ലെയിം ചെയ്യാം. അതിന് പകരം നമ്മൾ ഇൻഡിവിജ്വലി സ്കോർ ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം അത് ഇപ്പം ടോഫൽ IBT ടെസ്റ്റ് നോക്കുന്ന പോലെയൊക്കെ നമ്മൾ ഇൻഡിവിജ്വൽ സ്കോറിലേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ഒരു കുറച്ച് സമയം ഒരു ഒന്ന് അലേർട്ട് ആയിട്ടിരിക്കണം, നമ്മളുടെ പോയിന്റ്സ് ഒക്കെ ആയിട്ട് ഒന്ന് ഫെമിലിയർ ആകുന്നത് വരെ.
ഓക്കെ, ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ കേംബ്രിഡ്ജ് ടെസ്റ്റിനെ ഈ പരീക്ഷകളുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നല്ലോ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് ഒന്ന് രണ്ട് പരീക്ഷകളെ കൂടി ഓസ്ട്രേലിയ പരിഗണിക്കുന്നുണ്ട് എന്നാണ് അല്ലേ?
അതെ, ഈ August 7 കൊണ്ടുവന്ന മാറ്റത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, 3 English ടെസ്റ്റുകൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് CELPIP, കനേഡിയൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇൻഡെക്സ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്, അതുപോലെ മിഷിഗൻ ഇംഗ്ലീഷ് ടെസ്റ്റ് ഓർ മെറ്റ് ആൻഡ് ലാംഗ്വേജ് സെർട്ട് അക്കാഡമിക് എന്ന് പറയുന്ന മറ്റൊരു ടെസ്റ്റും, ഇങ്ങനെ 3 additional ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് കൂടെ നമ്മുടെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവർക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിൽ ഇന്നലെ ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം നമുക്ക് മൊത്തത്തിൽ 8 English ടെസ്റ്റുകളാണ് ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ട് ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്നത്.
ഈ പരീക്ഷയുടെ സ്കോറും അതുപോലെ തന്നെ പരീക്ഷകളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സ്കിൽഡ് മൈഗ്രേഷൻ വിസകൾക്കുള്ള സ്കോറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? അതെന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കുമോ?
ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ജോജോ അതിനകത്തുള്ളത്. ജനറൽ സ്കിൽഡ് മൈഗ്രേഷനിൽ ഈ പറഞ്ഞതുപോലെ ഈ സുപ്പീരിയർ ഇംഗ്ലീഷ്, പ്രൊഫഷണൽ ഇംഗ്ലീഷ് അല്ലെ കോമ്പിറ്റന്റ് ഇംഗ്ലീഷ് ആണ് ഏറ്റവും നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യം. അതായത് IELTSന് ഓരോ മൊഡ്യൂളിലും 6 വാങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് റിക്വയർമെന്റ്. പിന്നെ പോയിന്റ്സിൽ 10 points, 20 points ഒക്കെ IELTS ആണെങ്കിൽ ഇൻഡിവിജ്വൽ 7, സുപ്പീരിയർ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ 8, അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ആയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു OET ബി ടിക്കും. അതിന് പകരം ഇൻഡിവിജ്വൽ മൊഡ്യൂളിന് ഇൻഡിവിജ്വൽ മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്ന സ്കോർ കൊണ്ടുവന്നു. ആ ഒരു വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. അപ്പം ഒരു ബി എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു ഒരു ഇത്ര ഇൻ ബിറ്റ്വീൻ 350 and 420 അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കോറിങ്ങിന് പകരം ഇൻഡിവിജ്വലി ഏറ്റവും മിനിമം ഇത്ര സ്കോർ വേണം എന്നുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു മാറ്റം തന്നെയാണ്.
മരിയ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പരിഗണിക്കേണ്ടത് സ്റ്റുഡന്റ് വിസകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ സ്റ്റുഡന്റ് വിസകൾക്കുള്ള മാനദണ്ഡങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, അതിന്റെ ഒരു ചേഞ്ചസ് എന്താണെന്നൊന്ന് പറയുമോ?
സ്റ്റുഡന്റ് വിസകളിലും ഇതുപോലെ തന്നെയാണ്. അതായത് നമ്മുടെ IELTS ആയിരുന്നു IELTSന്റെ സ്കോർ റിമെയിൻസ് ദ സെയിം, ആവറേജ് ബാൻഡ് സ്കോർ ഓഫ് 6 ആണ് ഇപ്പോഴും ഉള്ളത്. ദെൻ IELTS ജനറൽ ട്രെയിനിങ് സ്കോറും കൂടെ അതിനകത്ത് ലിസ്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ടെസ്റ്റുകളിലകത്തും ഇപ്പം ഒരു അഡീഷണലി IELTS ജനറൽ ട്രെയിനിങ്ങിന്റെ സ്കോറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ OET ഓവറോൾ ബാൻഡ് സ്കോർ 1 to 1,210 അത് ഒരു സ്കോറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ PT അക്കാഡമിക്കിൽ ഓവറോൾ ബാൻഡ് സ്കോർ 47, അങ്ങനെയുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റുഡന്റ് വിസക്കാരെ സംബന്ധിച്ചിടത്തോളം.
ഈ അല്പം മുമ്പ് പരാമർശിച്ചിരുന്ന ഈ August 7 മുൻപ് പരീക്ഷ എഴുതിയവർക്കും അതിനുശേഷം പരീക്ഷ എഴുതിയവർക്കും വ്യത്യസ്തമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് എന്ന്, അതെന്താണെന്ന് കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് പറയുമോ?
അതെ, അതായത് നമ്മളുടെ ടെസ്റ്റ് എഴുതിയിരിക്കുന്ന ഡേറ്റ് 6 August 2025 അതിനു മുമ്പോ ആണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ PTEക്ക് കിട്ടുന്ന ഒരു സ്കോർ 65 or above ഇൻഡിവിജ്വലി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ഇപ്പം ജനറൽ സ്കിൽഡ് മൈഗ്രേഷനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അത് 10 points ക്ലെയിം ചെയ്യാവുന്ന പ്രൊഫഷണൽ ഇംഗ്ലീഷ് പ്രൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ 79 ആണെങ്കിൽ നമുക്ക് 20 points ക്ലെയിം ചെയ്യാവുന്ന സുപ്പീരിയർ ഇംഗ്ലീഷ് നമുക്ക് നമ്മൾ അതിനുള്ള എവിഡൻസ് ആണ്. അതുപോലെ തന്നെ OET കാര്യത്തിൽ ബി അതുപോലെ എ അങ്ങനെയുള്ള സ്കോറിങ്ങുകളായിരിക്കും 6 August 2025 അതിനു മുൻപോ ടെസ്റ്റ് എഴുതിയവർക്ക്. വിസ വെക്കുന്ന ഇതല്ല, ടെസ്റ്റിന്റെ ഡേറ്റ് ആണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്.
ഓക്കെ മരിയ, ഈ അറ്റ്ഹോം ടെസ്റ്റ് ഓപ്ഷനുകൾ നീക്കം ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, റിമോട്ടായിട്ടൊക്കെ എഴുതുന്ന പരീക്ഷകൾ, അത് മലയാളി അപേക്ഷകരെ എത്രത്തോളം ബാധിക്കും?
ഈ പറഞ്ഞ ഹോം ടെസ്റ്റുകൾ അല്ലെങ്കിൽ റിമോട്ട് ടെസ്റ്റുകൾ ഓർ IELTS ഓൺലൈൻ ടെസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകൾ ആരെങ്കിലും അതിന്റെ റിസൾട്ട് കൊണ്ടുവരുവാണെങ്കിൽ അതിന്റെ അത് വിസയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പകരം ഏതൊക്കെ അപ്രൂവ്ഡ് ടെസ്റ്റ് സെന്ററുകളാണോ ഉള്ളത് ആ സെന്ററുകളിൽ പോയി എഴുതിയിരിക്കുന്ന ടെസ്റ്റിന്റെ റിസൾട്ടുകൾ മാത്രമേ ഉള്ളൂ നമ്മളുടെ വിസകൾക്ക് വേണ്ടിയിട്ട് സ്വീകരിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ ഇന്നൊരു റിസർച്ച് നടത്തിയായിരുന്നു, പുതിയ പുതിയതായിട്ട് ആഡ് ചെയ്ത 3 ടെസ്റ്റുകളുടെ ടെസ്റ്റ് സെന്ററുകൾ ഇന്ത്യയിലുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ആദ്യത്തെ, അതായത് കനേഡിയൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇൻഡെക്സ് പ്രോഗ്രാം, ആ ഒരു ടെസ്റ്റും അതുപോലെ മെറ്റ് എന്ന് പറയുന്ന ടെസ്റ്റും ബാംഗ്ലൂർ, ചെന്നൈ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ് എന്റെ ടെസ്റ്റ് സെന്റേഴ്സ്. ലാംഗ്വേജ് സെർച്ച് അക്കാഡമിക് എന്ന് പറയുന്ന ടെസ്റ്റ് സെന്ററുകൾ കൊച്ചിയിലും കോട്ടയത്തും കാണിക്കുന്നുണ്ട് കേരളത്തില്. അപ്പം ഈ ടെസ്റ്റ് സെന്ററുകളും ഇപ്പം അവൈലബിൾ ആണ്. സോ തീർച്ചയായിട്ടും ആൾക്കാർക്ക് കൂടുതൽ ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, ടെസ്റ്റ് സെന്ററുകൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പം ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ ഒരു ഡേറ്റ് എടുക്കുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതൊക്കെ കൂടുതൽ ഈസി ആയിരിക്കും, കൂടുതൽ ഓപ്ഷൻസ് കിട്ടി എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയാൻ പറ്റുന്നത്.
നിലവിൽ 8 പരീക്ഷകൾ ഓസ്ട്രേലിയക്ക് വരുന്നവർക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും അല്ലെ, ആ ഒരു ക്വാളിഫിക്കേഷൻ നേടുന്നതിനായിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഓഗസ്റ്റ് 7 വന്ന മാറ്റങ്ങളെ പറ്റിയെല്ലാം നമ്മൾ ഇതിനോടകം പരിശോധിച്ചു കഴിഞ്ഞു എന്നാണ്.
അതെ തീർച്ചയായിട്ടും.
വളരെയധികം നന്ദി മരിയ, ഇത്രയും കാര്യങ്ങൾ വളരെ ലളിതമായി ശ്രോതാക്കളോട് വിശദീകരിച്ചതിന്.
താങ്ക് യു വെരി മച്ച് ജോജോ.
പ്രിയ ശ്രോതാക്കളെ, ഓഗസ്റ്റ് 7 മുതൽ ഇംഗ്ലീഷ് പരീക്ഷകളുടെ മാനദണ്ഡങ്ങളിൽ ഓസ്ട്രേലിയൻ ആഭ്യന്തര വകുപ്പ് നടപ്പിൽ വരുത്തിയ മാറ്റങ്ങളുടെ വിശദാംശങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. മെൽബണിലെ എസ്റ്റേ മൈഗ്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിൽ മൈഗ്രേഷൻ ഏജന്റായ മരിയ ബേബിയാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. ഇത് പൊതുവായ നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വ്യക്തിപരമായ സംശയങ്ങൾക്ക് വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.